കേരളത്തിലെ രാഷ്ട്രീയം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് നല്ലതാണോ? ഇതാണോ കേരളത്തിൽ ചർച്ചയാകേണ്ടത്? ഓസ്ട്രേലിയൻ രാഷ്ട്രീയം കാണുന്ന നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾ ഇതേക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരള രാഷ്ട്രീയവും ഓസ്ട്രേലിയൻ രാഷ്ട്രീയവും തമ്മിൽ ഒരു താരതമ്യം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള മലയാളികളാണ് എത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ജേക്കബ് വടക്കേടത്ത് കാൻബറയിൽ നിന്നുണ്ട്. സിഡ്നിയിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോസഫ്, മെൽബണിൽ നിന്ന് മനോജ് ഗുരുവായൂർ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ യാസിൽ നിന്നും എബിൻ വി എബ്രഹാം എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും SBS മലയാളം ചർച്ചയിലേക്ക് സ്വാഗതം. എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോൾ ഈ കേട്ട അഭിമുഖത്തിൽ പറയുന്നത് പോലെ കേരളത്തിലെ രാഷ്ട്രീയ വിവാദം ആരോഗ്യകരമായിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ ആരോഗ്യകരമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ? സന്തോഷ് ജോസഫ്, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്?
ബിജു, എനിക്ക് തോന്നുന്നത് നമ്മൾ തൊട്ടുമുമ്പ് കേട്ട പരാമർശത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ സിന്ധു പറഞ്ഞ പല കാര്യങ്ങളോടും അത് യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ ന്യായാന്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കേരളത്തിലെ മൊത്തം ഇത്തരം ചർച്ചകളും വാഗ്വാദങ്ങളും വിവാദങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിച്ചു വരുന്ന ചില സംഭവങ്ങളുടെ ഒരു തുടർച്ച മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ച് കാണുകയല്ല, മറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത്തരം വിവാദങ്ങളിൽപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഒരു പ്രശ്നം വരുമ്പോൾ ഇതിനു മുമ്പ് എത്രയോ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടോട്ടൽ ഫോർ യു തട്ടിപ്പുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഈ പ്രശ്നമാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്, യാതൊരു തർക്കം അക്കാര്യത്തിലില്ല. പക്ഷെ എന്നെ അലട്ടുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നവരും വാഹനാപകടങ്ങളിൽ മരിക്കുന്നവരും നമ്മുടെ നാട്ടിൽ തെരുവുകൾ തോറും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഗവനിക്കാതെ പോവുകയും ഈ പ്രശ്നങ്ങൾ ധാരാളം ദിനങ്ങൾ, ഒരുപക്ഷെ മാസങ്ങളോളം നമ്മുടെ എല്ലാം തലച്ചോറുകളിലൂടെ നിരന്തരം കടന്നു പോവുകയും ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചു പോവുകയാണ്. ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ, പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ, അവന്റെ ജീവനുള്ള വില, ഇത്തരം പരിഗണനകൾ കേരളത്തിന്റെ ഈ ചർച്ചാബഹളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്നാണ് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള രീതി.
അതിലേക്ക് തന്നെ വരാം സന്തോഷ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ രാഷ്ട്രീയം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ ജേക്കബ് വടക്കേടത്ത്, താങ്കൾ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഴിമാറിയ ചർച്ചകളിലേക്കാണോ പോകുന്നത്, അതോ കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണോ ചർച്ചയാകുന്നത്?
ഡിജു, തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയാം. പൊതുവെ പറയുകയാണെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയം, കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മൂല്യശോഷണം മൊത്തത്തിൽ, ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണം, അതിന്റെ പ്രതിഫലനമാണ് പല നേതാക്കന്മാരുടെ പ്രവൃത്തികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, രാഷ്ട്രീയ നേതാക്കന്മാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിലകൊള്ളുന്നത്? ആർക്കു വേണ്ടി? വാട്ട് ആർ ദ മോട്ടീവ്സ്? വാട്ട് ആർ ദ എയിംസ്? രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് കൈൻഡ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻ, ഒരു ഡിസ്കോഴ്സ്, വാദം നടക്കുന്നില്ല. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാം, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് പാർലമെന്റിലായാലും അതിന് പുറത്തുള്ള വേദികളിലായാലും പിന്നെ മറ്റുള്ള പിന്നെ മാധ്യമ രംഗത്താണെങ്കിൽ തന്നെയും പൊളിറ്റീഷ്യൻസ് ദ ഓൾവേസ് ടോക്ക് അബൌട്ട് ദ പോളിസി മാറ്റേഴ്സ്. ഇപ്പം എന്താ പറയുക, നാട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട്, വൈദ്യുതി ക്ഷാമമുണ്ട്, കൃഷി, പിന്നെ സ്വയം പര്യാപ്തത കൈവരിക്കണം. നമ്മൾ പല സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും സമയം കണ്ടെത്തുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ ആരും താല്പര്യം കാണിക്കുന്നില്ല. ഓൾവേസ് നമ്മൾ വൈകിട്ട് TV, ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, ചർച്ച നടക്കുന്നത് ഈ മാതിരിയുള്ള അലിഗേഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും
അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ ജാക്കബ് അടക്കെടുത്ത് അതിലേക്ക് മനോജ് ഗുരുവായൂർ, ഇതേ വിഷയം മറുനാട്ടിൽ നിന്ന് നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് നോക്കുന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റ് കുറച്ചും കൂടി ജാഗരൂകരാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സംസാരിക്കുമ്പോൾ 90s മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെയധികം അലിഗേഷൻസ് വരികയാണ്. എന്തുകൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇപ്പൊ ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യാന്നല്ലാണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് പല സമയങ്ങളിലും ഒളിച്ചോടുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രശ്നങ്ങള് ഏറ്റവും അധികം സംഭവിക്കുന്നത് ആരോഗ്യ രംഗത്താണ്. ഇപ്പൊ ഈ പനി ഇതെല്ലാം വന്നു, ഈ അടുത്ത കാലത്തിന്റെ പനി എത്ര ആളുകൾ മരിച്ചു, ഫണ്ടുകൾ കിട്ടുകയാണെങ്കിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഇവ പിന്നെ മാധ്യമങ്ങളും അവരുടെ ധർമ്മം ശരിക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയമാണ് വരുന്നതെങ്കിൽ അത് തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്.
തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ശ്രീ എബിൻ എബ്രഹാം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണോ? പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ ഇത്തരം വിഷയത്തെക്കാൾ കൂടുതൽ നയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്.
നമ്മുടെ മാധ്യമങ്ങൾ ഈ രീതി പോകുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ കഴിഞ്ഞ 2-3 ആഴ്ചകൾ എടുത്താൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ മാത്രമേ ഫുൾ ഏതാനും എല്ലാ മാധ്യമവും, അതായത് 7-8 ന്യൂസ് ചാനലുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് മാത്രമാണ് എല്ലാവരും ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ വികസന കാര്യങ്ങൾ, നമ്മുടെ ഭാവി തലമുറയെ പറ്റിയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എന്തോ നമ്മുടെ നാട് കൂടുതൽ വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുന്നതല്ലാതെ ആ രീതിയിലേക്ക് ഒരു കാര്യത്തിലും നമ്മുടെ ജനങ്ങൾ, അല്ലെ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയക്കാർ ഒന്നും ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്.
എന്തായാലും ആദ്യത്തെ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരേ അഭിപ്രായം തന്നെ പറയുകയാണ്, കേരളത്തിലെ രാഷ്ട്രീയം മാറണം അല്ലെങ്കിൽ ചർച്ചകൾ മാറണമെന്ന്. പക്ഷെ അതിന്റെ ഒരു മറുവശം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അല്ലെങ്കിൽ മലയാളികൾ തന്നെയല്ലേ ഇത്തരം വിവാദങ്ങൾക്ക് വളം വയ്ക്കുന്നത്? ഒരു നല്ലൊരു വാർത്ത കേൾക്കുക, നല്ലൊരു വികസന കാര്യം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ കേൾക്കാൻ തന്നെയല്ലേ മലയാളികൾക്ക് താല്പര്യം? സന്തോഷം എന്ത് തോന്നുന്നു? സന്തോഷ് ജോസഫ്.
ഡിജി, വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു പൊതുമനഃശാസ്ത്രം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ തെരുവ് പ്രസംഗവുമായി താരതമ്യം ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തെരുവ് പ്രസംഗം നടത്തുന്നത് എന്താണ്? തെരുവ് പ്രസംഗം നടത്തുമ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കാനും അവരെ ആ അവിടെ അവർ ചെലവഴിക്കുന്ന ആ സമയം ഒരു നേരം പോക്കായി അവർക്ക് നൽകാനും പറ്റുന്ന രീതിയിലുള്ള പ്രസംഗ ശൈലിയാണ് എല്ലാ നേതാക്കന്മാരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിന്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും, മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. കാരണം പറയുന്നതും നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്നതും വിഷയം പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള പോപ്പുലർ വിഷയങ്ങളായിരിക്കും. ഒരുപക്ഷെ സിനിമയുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ പോപ്പുലർ മൂവീസ് എന്ന് പറയും. അതായിരിക്കും ഒരു തട്ടുപൊളിപ്പം രീതിയാണ് എല്ലാവർക്കും താല്പര്യം. ഇവിടെ സംഭവിക്കുന്നത് വളരെ ഖേദകരമായ ഒരു ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഈ ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു ബാല്യ ദശയിലാണോ നമ്മൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. ജനാധിപത്യ വ്യവസ്ഥിതി അത് പക്വതയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. 2012 കേരളത്തിൽ 4,286 പേരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമില്ലാത്ത, ഭരണ സംവിധാനം ഏറ്റവും പാളിപ്പോയിട്ടുള്ള ഒരു സമൂഹത്തിൽ സംഭവിക്കാവുന്ന കാര്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. 5,000 പേര് ഒരു വർഷം റോഡ് അപകടങ്ങളിൽ മാത്രം മരിച്ചു പോകുന്നു. മറ്റൊന്ന്, വർഷാവർഷം ജൂൺ ജൂലൈ മാസങ്ങളിലെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തു പോയിക്കഴിഞ്ഞാൽ 300, 400, 500 പേരാണ് ഓരോ വർഷവും മൺസൂൺ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പനി പിടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഡിജു നേരത്തെ ചോദിച്ച പോലെ ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രോതാക്കൾക്ക് അത് ആ ചാനൽ മാറ്റാനോ മറ്റു കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കാനോ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഒരു പത്രത്തിലെ വാർത്തകളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഏറ്റവും അവസാനത്തെ കോളത്തിലും? ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും വിക്ലിപ്പെടുത്തുന്ന വാർത്ത ആദ്യവും വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്.
വ്യക്തമായ ഒരു നിലപാടാണ്, നിരീക്ഷണമാണ് സന്തോഷം നടത്തിയിരിക്കുന്നത്. എബിൻ ഇപ്പോൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ എബിൻ ചൂണ്ടിക്കാട്ടിക്കുകയുണ്ടായി. ഞാൻ എബിനോട് തന്നെ ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു വാർത്ത, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, കേരളത്തിന്റെ വികസനം സംബന്ധിച്ചൊരു വാർത്തയും അതോടൊപ്പം ഈ സരിതാ നായർ പോലുള്ള ഒരു വിഷയവും വരികയാണെങ്കിൽ, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ എബിൻ സ്വാഭാവികമായും ഏതായിരിക്കും കൂടുതൽ കാണാൻ താല്പര്യപ്പെടുക?
അതാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകത. നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടണം, അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളിലേക്ക് അവർ സ്വാഭാവികമായിട്ട് ഇറങ്ങി പോവുക ആണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ സീരിയൽ കാണുന്ന ഒരു ലാഘവത്തോടെ ഇപ്പൊ നമുക്ക് സരിതയുടെ ന്യൂസ് കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മലയാളികൾ കൂടുതൽ എടുത്താൽ തന്നെ അവരിപ്പം സീരിയലിനേക്കാളും കൂടുതൽ വാർത്തകളായിരിക്കും കാണുന്നത്. കാരണം മുഴുവൻ ഇങ്ങനെയുള്ള ന്യൂസുകളായതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറുക. എന്തിനാ അങ്ങനെ പോകുന്ന മാധ്യമങ്ങൾ അത് മാറ്റിക്കൂടെ? മാധ്യമങ്ങൾ അങ്ങനത്തെ വാർത്തകൾ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ ആൾക്കാരെ സ്വാഭാവികമായിട്ടും അല്ലാത്ത രീതിയിലേക്ക് മാറുകയല്ലേ? അങ്ങനെ ചിന്തിച്ചുകൂടെ?
ഞാൻ ഇതുമായി എബിൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനോജ്, മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുകയാണെങ്കിൽ മാറും ജനങ്ങളുടെ ഒരു ആസ്വാദന ശീലം അല്ലെങ്കിൽ സ്വീകരണ ശീലവും മാറുമെന്നാണ് എബിൻ പറയുന്നത്. മനോജ് അതിനോട് യോജിക്കുന്നുണ്ടോ?
ബിജു ഇതിൽ പറയുന്ന നമ്മള് സാധാരണ നമ്മളെ പറ്റി പറയാനുള്ളത് പ്രബുദ്ധരായ കേരള ജനത എന്നാണ്. പക്ഷെ ഈ പ്രബുദ്ധരായ കേരള ജനത ഒരു ചാനൽ ചർച്ച, അപ്പൊ നമ്മള് ടി വിയിലൊക്കെ കാണുമ്പോ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ പല കാര്യങ്ങളും ഈ ചോദിക്കുമ്പോ അതിന് ശരിയായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അപ്പോ അവൻ പറയുന്നത് അവന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്, അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റി സംസാരിക്കാനൊന്നും ഇവര് സാധാരണ വരാറില്ല. ഇപ്പൊ തന്റെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പൊ നേരത്തെ സിന്ധു സൂര്യകുമാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പൊ ഭയാണ് എന്ത് കാണുമെങ്കിലും നാളെ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പൊ അവർ പല തെറ്റുകളും പല കാലങ്ങളിലും ചെയ്തു പോന്നിട്ടുണ്ട്. ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോ ജനകീയ പ്രശ്നങ്ങൾ ആർക്കും ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല.
താങ്കളും പറയുന്നത് മാധ്യമങ്ങൾ കുറച്ചുകൂടി വാർത്താ രീതിയിൽ മാറ്റണമെന്നാണ്.
തീർച്ചയായും.
കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളും ഓസ്ട്രേലിയൻ രാഷ്ട്രീയവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് SBS മലയാളം റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജേക്കബ് വടക്കേടത്തോട് ചോദിക്കുകയാണ്, ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ഇല്ല എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകൾ ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ NSW ഒരു MP യൂണിയൻ ഫണ്ടും ക്രെഡിറ്റ് കാർഡും കൊണ്ട് വേശ്യാലയങ്ങളിൽ പോയി എന്ന് പറഞ്ഞുള്ള കേസ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കേസുണ്ട്. ഒരുപാട് അഴിമതി കഥകൾ ഇവിടെ വരുന്നുണ്ട്. അത്തരം ചർച്ചകൾ ഇവിടെയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ രാഷ്ട്രീയം പൂർണ്ണമായും മെച്ചമാണ്, കേരള രാഷ്ട്രീയം മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ശ്രീ ജേക്കബ് വടക്കേടത്ത്?
തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല. വാട്ട് ഐ ക്യാൻ സേ ഈസ് ദാറ്റ് ഈസ് എ വൺ ഓഫ് ഇൻസിഡന്റ്. നമുക്ക് വളരെ അഴിമതി തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അഴിമതി ഉണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട സംഭവം നമ്മുടെ രാഷ്ട്രീയത്തിൽ, ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട്, വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പൊതുവെ എന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ഇൻകംപയറബിൾ. നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നാട്ടിലുള്ള രാഷ്ട്രീയം ഏതിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് അവന് ഒരു സഹായം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്, എന്ത് ചെറിയ കാര്യങ്ങൾക്ക് കൂടി. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഓസ്ട്രേലിയ, നമുക്കിപ്പം നമ്മുടെ RTAയിലോ ഏതെങ്കിലും ഒരു ഓഫീസിലോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിലോ വി ഡോണ്ട് ഹാവ് ടു കീ കറപ്ഷൻ. ഐ മീൻ ഇഫ് യു ഹാൻഡ് ഔട്ട് കറപ്ഷൻ, ഐ മീൻ നമ്മൾ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യു വിൽ ബി ഇൻ ട്രബിൾ. പക്ഷെ ഹാവിംഗ് സെഡ് ദാറ്റ്, നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയില്ല ഓസ്ട്രേലിയയിൽ അഴിമതി ഇല്ല എന്ന് പറയാൻ കഴിയില്ല.
ശ്രീ ജേക്കബ് അടക്കടുത്ത് ഞാൻ അതിലേക്ക് തന്നെ വരാം. നമുക്ക് ഇപ്പോൾ ഈ ചർച്ച അധികമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല നമ്മുടെ സമയപരിധി മൂലം. എന്നാൽ പോലും ഇത്തരമൊരു വിഷയത്തിൽ നമ്മൾ വിദേശ മലയാളികൾക്ക്, ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഇത്തരമൊരു കാര്യത്തിൽ എന്ത് സംഭാവനകൾ കേരള രാഷ്ട്രീയത്തിന് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ശ്രീ ജേക്കബ് അടക്കടുത്ത് തന്നെ ആദ്യം പറയും, എന്താണ് വിദേശ മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ കഴിയുക?
വിദേശ മലയാളികൾക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട്
നമുക്കൊരു ഒരു ചർച്ച നമുക്ക് നടത്താം, അവരെ നമുക്ക് കണ്ണു തുറപ്പിക്കാം. ഇവിടെയുള്ള രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പോക്ക് എന്താണ്, ഇവിടെ നടപ്പിലാക്കുന്നത് എന്താണ്, എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കാണിച്ച് നമുക്ക് അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ഐദർ ഹാവ് എ ഡിസ്കഷൻ, ഒരു നമുക്ക് നാട്ടിലൊരു ഫോറം പോലെ നടത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അതുവഴി ഉണ്ടാകുന്ന ലേഖനങ്ങൾ വഴി എഴുതുകയോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം.
തീർച്ചയായും വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണ്. സന്തോഷ് ജോസഫ്, താങ്കളും അത് തന്നെയാണോ താങ്കളുടെയും അഭിപ്രായം?
എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു പോളിസി അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടുകളിൽ പ്രവാസികൾക്ക് ഏത് തരത്തിൽ ഇടപെടാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് കുറച്ച് പ്രയാസപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം യഥാർത്ഥത്തിൽ പ്രവാസികൾക്ക് ഒരു സ്വാധീന ശക്തിയായി കേരളത്തിലെ മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ. ഒന്ന്, നമുക്കൊരു വോട്ടവകാശം പോലുള്ള ഒരു ദൂരസാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. അത്തരം ചില സാധ്യതകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരിട്ട് അവിടെ ഇടപെടാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയാവാനുള്ള നമ്മൾ പറയുന്നതിനെ മുഖവിലക്കെടുക്കണം. മുഖവിലക്കെടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല, അപകടം വരും എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നുന്ന ഒരു പവർ നേടിയെടുക്കാനുള്ള ശ്രമം ആദ്യം ഒരുപക്ഷെ പ്രവാസികൾ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. ശ്രീ മനോജ് ഗുരുവായൂർ, താങ്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? പ്രവാസികൾക്ക് വോട്ടവകാശം എന്ന രീതിയിലേക്ക് കൂടുതലായി എത്തുകയാണെങ്കിൽ മാറ്റത്തിന് ഹേതുവാകാൻ പ്രവാസി മലയാളികൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
എനിക്കൊരു കാര്യം പറയാനുള്ള, ശ്രീ വടക്കേടത്ത് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചർച്ച, പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ചർച്ച, അത് നല്ലതാണ്. പിന്നെ ഞാൻ ദുബായിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷം ഉണ്ടായപ്പോ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രവാസികളായിട്ട് വളരെയധികം ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ ആ ചർച്ചകൾ വരുമ്പോ അതിൽ നിന്നുണ്ടാകുന്നതിലുള്ള ചർച്ചയിലുള്ള പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാസികളുടെ പല നേതാക്കളും അവിടെ പോയി സംസാരിക്കുന്നു, പ്രവാസി ദിവസിൽ പങ്കെടുക്കുന്നു, അത് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വോട്ടവകാശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എത്ര എളുപ്പമാണെന്ന്. ഈ പ്രവാസികൾക്കുള്ള വോട്ടവകാശം അത് അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഒരു സംശയമാണ് ഇന്നത്തെ ചുറ്റുപാടിൽ.
ശ്രീ എബിൻ അബ്രഹാം, താങ്കളുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ.
എനിക്ക് പ്രധാനമായും തോന്നുന്നത് നമുക്ക് ഇപ്പം സോഷ്യൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ മീഡിയാസിന്റെ ഒരു കാലമാണല്ലോ. അപ്പൊ അതിലൂടെ കൂടുതൽ ഉപയോഗിച്ചാൽ, മീഡിയാസ് ഉപയോഗിച്ചാൽ അല്ലെ, സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ അവബോധം കേരള ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു ചിന്താഗതി, മനുഷ്യന്റെ ചിന്താഗതി മാറ്റിയെടുക്കുകയും കൂടുതലൊരു പുരോഗമന കാഴ്ചപ്പാടിലേക്ക് രാഷ്ട്രീയക്കാരും ജനങ്ങളും പോവുകയും ചെയ്യുക മാത്രമേ കേരളത്തിന് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് രക്ഷയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായും വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് പ്രവാസി മലയാളികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് വന്നിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി.
നന്ദി.